നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം വായനാസ്വാദനം, മലയാള സാഹിത്യത്തിലെ തിരഞ്ഞെടുത്ത കൃതികൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. തുടർന്ന് ഔട്ട്ഡേറ്റഡ് കാസറ്റ്. സിനിമാ ഗാനങ്ങളെ അധിഷ്ഠിതമാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ലി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ലി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ, ബെസ്റ്റ.
ഇപ്പോൾ കേൾക്കാം വായനാസ്വാദനം, അവതരിപ്പിക്കുന്നത് സിബി ടി മാത്യു, ബിൻസി ഫ്രാൻസിസ്.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വായനാസ്വാദനം എന്ന നമ്മുടെ റേഡിയോ പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ബെൻസി ഫ്രാൻസിസ് കൂടി ചേരുന്നു. ബെൻസി, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പുസ്തകത്തെ പറ്റി താങ്കൾക്ക് രണ്ടു വാക്ക് പറയാമോ?
ആദ്യം തന്നെ ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചതിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന പുസ്തകം പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന ടൈറ്റിലോടുകൂടി രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ്.
ബെൻസി, ഓണാട്ടുകര എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വടക്കുന്നാഥന്റെ മണ്ണിലെത്തി പിന്നീട് ലോക മലയാളികളുടെ ഹൃദയത്തിലെ കഥകളുടെ ഗന്ധർവനായി മാറിയ പ്രതിഭാശാലിയായ ചലച്ചിത്രകാരൻ, സർഗശക്തി കൊണ്ട് ധിഷണാശക്തി കൊണ്ടും മലയാളിയുടെ കഥാപ്രപഞ്ചത്തിൽ വികാര വിക്രയങ്ങൾ തീർത്ത ഒരു അതുല്യ പ്രതിഭയാണ് പി പത്മരാജൻ എന്ന വലിയ മനുഷ്യൻ. പത്മരാജന്റെ വൈഫ്.
അതെ അതെ, പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഓർമ്മകളും പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. ഒരു ജീവചരിത്രം പോലെ തന്നെ, എന്നാൽ വളരെ ഒരു പേഴ്സണൽ ഡയറി എഴുതിയ രീതിയിലുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം വായിക്കുമ്പോൾ അതൊരു ഓദർ എഴുതിയതുപോലെയൊന്നും തോന്നില്ല. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ എഴുതി വെക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ തോന്നത്തുള്ളൂ.
ഇത് ഒരു പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ ഒരു എഴുത്തുകാരിയല്ല, അവരുടെ ഒരു ചരിത്രം, അവരൊരു റേഡിയോ നിലയത്തിൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം സാഹിത്യവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ രചന അതിമനോഹരമായിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വാക്കുകളും സന്ദർഭങ്ങളും കൊണ്ട് ഈ പുസ്തകത്തെ വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. പത്മരാജൻ എന്ന ചലച്ചിത്രകാരൻ നിത്യഹരിതങ്ങളായ പല കൃതികളും ചലച്ചിത്രങ്ങളും നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള വലിയൊരു പ്രതിഭാശാലിയാണ്. അദ്ദേഹത്തോട് ഉപമിക്കുമ്പോഴാണ് നമുക്ക് ഇത് തോന്നുന്നത്, പിന്നെ അതിനകത്ത് രണ്ടാമതൊരു വശമുണ്ട്, രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ അഞ്ചാമത്തെ പുസ്തകമാണിത്. വേറെ നാല് പുസ്തകങ്ങൾ കൂടി രാധാലക്ഷ്മി എഴുതിയിട്ടുണ്ട്. എല്ലാം തന്നെ തന്റെ ഭർത്താവിനെ ഓർക്കുകയും ഭർത്താവിന്റെ സിനിമകളെ ഓർക്കുകയും ഭർത്താവിന്റെ എഴുത്തുകള് സിനിമകള് ഏരിയാസ് തരം തിരിച്ചവര് നാല് ബുക്കുകൾ വേറെ എഴുതിയിട്ടുണ്ട്.
ഓ ശരിക്കും, അത് അത്ഭുതമായിരിക്കുന്നു സിബി. കാരണം രാധാലക്ഷ്മി പത്മരാജൻ എന്നൊരു റൈറ്ററിനെ കുറിച്ച് ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. അല്ലെങ്കിൽ താങ്കൾ ഈ പുസ്തകത്തെ കുറിച്ച് തന്നപ്പോൾ, വായിക്കാൻ തന്നപ്പോൾ അത് വായിച്ചു എന്നതല്ലാതെ അതിന് പുറകിലേക്ക് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓ അത്ഭുതമായിരിക്കുന്നു.
അതെ, നാല് ബുക്കുകളും അതിനകത്ത് മൂന്ന് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ ബുക്കുകളും ചർച്ച ചെയ്യുന്നത് സമാനമായ രീതിയിൽ പത്മരാജൻ എന്ന ചലച്ചിത്രകാരനെ പറ്റി, എഴുത്തുകാരനെ പറ്റി, കഥാകൃത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില ചിന്തകളും സമീപനങ്ങളെ പറ്റി, അങ്ങനെ ഒരു വിശാലാർത്ഥത്തിൽ പത്മരാജൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ചലച്ചിത്രകാരന്റെ നമ്മൾ അറിയാത്ത കുറെ ഏടുകൾ ഇവര് പല ബുക്കുകളായിട്ട് കോറിയിടുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുന്നുണ്ട്.
ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പത്മരാജൻ എന്ന പ്രതിഭയെ സിബിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും?
പത്മരാജൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രകാരൻ എന്നതിലുപരിയായിട്ട് മഹാനായ എഴുത്തുകാരനാണ്. കഥ പറയാൻ ഇതുപോലെ മിടുക്കനായ ഒരു, ഈ എന്റെ മനസ്സിലേക്ക് പത്മരാജൻ എന്ന വ്യക്തി ഓർത്തെടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന അദ്ദേഹത്തിന്റെ പടങ്ങളാണ്. നമ്മളാരും അദ്ദേഹത്തെ നേരി കണ്ടിട്ടില്ല. വളരെ ശാന്തഗംഭീരനായി നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പല കഥകൾ, നിഗൂഢമായ കഥകൾ ഒളിച്ചു കിടക്കുന്ന ഒരു വ്യക്തി പ്രഭാവമാണ് ഈ മനുഷ്യൻ. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു കഥയാണ് ലോല എന്ന് പറയുന്ന കഥ. അതൊരു പക്ഷെ മലയാളത്തിലെ മികച്ച 10 കഥകളിൽ ഒരെണ്ണമായിട്ട് KP അപ്പൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥ കൂടിയാണ്. ആ കഥയ്ക്കകത്ത് അദ്ദേഹം വർണ്ണിക്കുന്ന വർണ്ണനകൾ, അതായത് കാലിഫോർണിയയിലെ ഓറഞ്ച് കൌണ്ടിയെ പറ്റി, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലെ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്റെ മനസ്സിലെപ്പോഴും ഈ പത്മരാജന്റെ കഥയും അദ്ദേഹം വർണ്ണിച്ച സാഹചര്യങ്ങളും ഓറഞ്ച് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമൊക്കെ നമ്മളത് കണ്ടിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോകുമ്പോൾ, പത്മരാജൻ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ടില്ല, അതിന് ശേഷം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കഥ എഴുതുന്ന സമയത്ത് പത്മരാജൻ അമേരിക്കയിൽ പോകാത്തൊരു വ്യക്തിയാണ്. ഈ കാലിഫോർണിയയെ പറ്റി, അവിടുത്തെ ആ ഭൂപ്രകൃതിയുടെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചാലിച്ചെഴുതി വെച്ചേക്കുന്ന കണ്ടപ്പോ എനിക്ക് അത്ഭുതം, ഇപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ആ കഥ വായിക്കുമ്പോൾ. എഴുത്തിനകത്ത് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാസ്മരികത ഒരു വല്ലാത്തൊരു ശക്തിയാണ്. ആ എഴുത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ എല്ലാ ചലച്ചിത്രങ്ങളിൽ നിന്നും കാണാൻ പറ്റും.
അതെ, ഈ പുസ്തകത്തില് രാധാലക്ഷ്മി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും തങ്കം എന്നാണ് രാധാലക്ഷ്മിനെ അദ്ദേഹം
വിളിച്ചുകൊണ്ടിരുന്നത്,
ചെല്ലപ്പേര്. അപ്പോ രാധാലക്ഷ്മി ഈ പുസ്തകത്തിലുടനീളം അവരുടെ പേര് തങ്കം എന്നല്ലാണ്ട് പറഞ്ഞിട്ടേ ഇല്ല. തന്നെ കുറിച്ച് പറയുമ്പോഴും തങ്കം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ തങ്കം തന്റെ ഭർത്താവിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഒരു ചലച്ചിത്രകാരൻ എന്നതിനപ്പുറം അദ്ദേഹം തന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു എഴുത്തുകാരനായിട്ടാണ്. സിബി ഇപ്പോൾ അദ്ദേഹത്തെ എഴുത്തുകാരൻ എന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു വാക്കാണ് ഓർത്തു വന്നത്. പത്മൻ എപ്പോഴും അദ്ദേഹത്തെ ഒരു നല്ല എഴുത്തുകാരനായിട്ട് കാണിക്കപ്പെടുന്നതിലാണ് സന്തോഷിച്ചിരുന്നത്. അതായത് 90s നേട്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ അതിലെ ഏറ്റവും നല്ല 10 സാഹിത്യ കൃതികളിൽ ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ പേര് പ്രതിമയും രാജകുമാരിയും എന്നായിരുന്നു. ഈ ഒരു സന്ദർഭം രാധാലക്ഷ്മി പത്മരാജനോട് പറയുമ്പോൾ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായിരുന്നു എന്നും അതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പത്മരാജൻ പറഞ്ഞതായി രാധ ഓർത്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സിബി, എനിക്ക് പത്മരാജൻ എന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയ്ക്കകത്തെ ഒരു സീനാണ്. നിതിൻ ഭരദ്വാജ് ആയിരുന്നു അതിലെ നായകൻ. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ LED പതിപ്പിച്ച ഒരു കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു സീൻ. അപ്പം ഞാൻ ഗന്ധർവൻ എന്ന സിനിമയെ കുറിച്ച് കുറെ ദുരൂഹതകളും കുറെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഗന്ധർവൻ ശാപത്തെ കുറിച്ചൊക്കെ കേട്ട് നമ്മൾ കുറെ
കേട്ടിട്ടുണ്ട്. മനസ്സിലാക്കില്ലേ, ഇവര് രണ്ടുപേരും കൂടെ കാണുന്ന ഒരു തലം എന്ന് പറയുന്നത് ഈ റേഡിയോ സ്റ്റേഷനിലാണ്, ഓൾ ഇന്ത്യ റേഡിയോയിലാണ് രണ്ടുപേരും കൂടെ. ആദ്യമേ രാധാലക്ഷ്മി അവിടെ ജോലി ചെയ്തിരുന്നു, പിന്നെ പത്മരാജൻ എന്നയാൾ അവിടെ ചേക്കേറുന്നു. അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെടുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ലോല എന്ന കഥയാണ് അന്ന് പുള്ളി അവിടെ വെച്ച് എഴുതുന്നത്. അത് രാധാലക്ഷ്മി കാണുകയും അതിനെപ്പറ്റി അവരവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം അവർ ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. എന്നെ ഇപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ ഇരുത്തം വന്ന ഏറ്റവും നല്ലൊരു റൈറ്റർ, അദ്ദേഹം എഴുതി തെളിഞ്ഞ ഒരു റൈറ്റർ എഴുതിയ രീതിയില് ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഒരു കഥയാണത്. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചലച്ചിത്ര സ്ക്രിപ്റ്റ് ആയിരുന്നു പ്രയാണം എന്ന് പറയുന്നത്. അത് ഭരതൻ എന്ന് പറയുന്ന വലിയൊരു സംവിധായകനാണ് അത് സംവിധാനം ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കോയിൻസിഡന്റ് എന്ന് പറയുന്നത് ഭരതൻ എന്ന സംവിധായകൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് പ്രവേശിക്കുന്നു. അതൊരു ഒരു വല്ലാത്തൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിൽക്കാലത്ത് ഭരതന്റെയും ഐ ബി ശശിയെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരുടെ സിനിമകൾക്ക് എഴുതാൻ അദ്ദേഹം തുടങ്ങി. അങ്ങനെ പ്രയാണം കഴിഞ്ഞു, രാപ്പാടിയുടെ ഗാഥ, അതിന് കേരളത്തിലെ ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടി. അതിനുശേഷമാണ് കേരളത്തെ പുളകം കൊള്ളിച്ച രതി നിർവേദം എന്ന പടം ഉണ്ടാകുന്നത്. അതെ അതെ, പുള്ളിയുടെ എഴുത്തിനകത്തൊരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. പഠിക്കാനുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ.
അതിരിക്കെ തന്നെ സിബി, എന്റെ ഒരു ഡൗട്ട്, ഈ സിനിമയ്ക്കായിരുന്നു അവർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത്?
അത് നാഷണൽ അവാർഡ് കിട്ടിയത് പത്മരാജൻ മൂന്ന് സിനിമകൾ എഴുതി കഴിഞ്ഞപ്പോ നാലാമത്തെ സിനിമ പത്മരാജൻ സംവിധാനം ചെയ്തു.
ഓ,
അത് പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമയാണ്. അത് അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂനകത്ത് വന്ന പടം. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത പെരുവഴി അമ്പലത്തിന് നാഷണൽ അവാർഡ്.
ഓ, അതിനാണല്ലേ നാഷണൽ അവാർഡ്.
പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും തന്നെ വളരെ നോട്ടീസബിൾ ആയിരുന്നു. ഒരിടത്തൊരു ഫയൽമാൻ, നവംബറിന്റെ നഷ്ടം, കൂടെ ഇവിടെ കാണാൻ പറയുന്നത്, ദേശാടന്റെ കിളി കരയാറില്ല, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, അങ്ങനെ നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇങ്ങനെ അവസാനത്തെ ഞാൻ ഗന്ധർവൻ എന്ന
എല്ലാ സിനിമകൾക്കകത്തും അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് കാണാനുണ്ട്. എല്ലാത്തിനകത്തൊരു വ്യത്യസ്ത തരമായ പ്രണയം അടങ്ങിയിരിക്കുന്നു. സാധാരണയിൽ കാണുന്ന പ്രണയത്തിനപ്പുറം എല്ലാം ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൊമാന്റിക് റിലേഷൻഷിപ്പുകളാണ് പത്മരാജൻ എഴുതി വെച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ പത്മരാജനും ഭാര്യയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു ഈ പുസ്തകം വായിച്ചപ്പോ.
അതെ, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു
പേഴ്സണൽ ലൈഫ്
എങ്ങനെയായിരുന്നു. വല്ലൊരു കാമുകന് മാത്രമേ അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റൂ. ഈ പല അദ്ദേഹത്തിന്റെ പ്രേമകഥകൾ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രണയിതാക്കളെയും ഒക്കെ കാണാൻ പറ്റും.
അത് നല്ലൊരു കാമുകൻ തന്നെയായിരുന്നു പത്മരാജൻ. കാരണം ഈ പുസ്തകത്തിനകത്ത് പകുതിയിലധികവും അവർ അവരുടെ കല്യാണം വരെയുള്ള സമയവും കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്.
എഴുതിയിട്ടുണ്ട്.
അതെ, അതാ ഞാൻ പറഞ്ഞ ഒരു ഡയറി കുറിപ്പ് പോലെ സൗന്ദര്യമായ ഒരു പുസ്തകമാണിത്. രാധാലക്ഷ്മി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർ ആകാശവാണിയിൽ കണ്ടുമുട്ടിയ സമയം മുതൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞു, എന്റെ ഭാര്യ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആ കാര്യത്തിൽ ഞാൻ പറയും പത്മരാജൻ ഒരു പുരുഷ മേധാവിയായിരുന്നു.
ഉണ്ടായിരിക്കാം, പുരുഷ മേധാവിത്വം ഉണ്ടായിരിക്കാം. അദ്ദേഹം തന്റെ രാധാലക്ഷ്മിയോട് പറഞ്ഞിട്ടുള്ള പലവരും പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും ഉത്തമമായത് പുരുഷന് ബ്രെയിൻ കൊടുത്തു, സ്ത്രീക്ക് ഗർഭപാത്രം കൊടുത്തു എന്നുള്ളത് കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഫെമിനിസത്തിന്റെ മോഡിൽ ചിന്തിച്ചാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. എനിവേ, അദ്ദേഹത്തിന്റെ കലയുടെയും അദ്ദേഹത്തിന്റെ കഴിവിന്റെയും മുന്നിൽ നമുക്ക് അത് മറക്കാം. ഓക്കെ, എന്തായാലും ഇവരുടെ പ്രണയം അറിഞ്ഞ സമയത്ത് വീട്ടുകാർ രാധയുടെ ജോലി നിർത്തി രാധേനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തിരിച്ചുകൊണ്ടുപോയി ശരിക്കും ഒരു വീട്ടു തടങ്കലിൽപ്പെട്ട ഒരു 4 വർഷക്കാലം എന്നാണ് തങ്കം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ തങ്കം എന്നാണ് രാധ തന്നെ കുറിച്ച് തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ 4 വർഷക്കാലം അവർ തമ്മിൽ കണ്ട സമയങ്ങൾ വളരെ ചുരുക്കം. അന്നത്തെ സാഹചര്യം അനുസരിച്ച് വീട്ടുതടങ്കൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ, മൊബൈൽ ഫോണോ ലെറ്ററോ, മൊബൈൽ ഫോണൊന്നും ഇല്ല, ആകെ ലെറ്റർ മാത്രമേ അവർക്കുള്ളൂ. അപ്പം തങ്കത്തിന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ആദ്യം കുറെ നാള് ലെറ്റർ എഴുതിയിരുന്നു.
പെൺകുട്ടിയുടെ
പേരിൽ
ക്രിയേറ്റീവ് ആയിട്ട്.
ഓ, അതെ അതെ കേട്ടോ, അന്ന് ഐഡിയ.
അതെ, ചിന്തിക്കണ, ഇക്കാലത്ത് ആർക്കും ഒരു പല ഈ തലമുറയിലെ പലർക്കും മനസ്സിലാകാത്ത ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എഴുത്ത് കൊടുത്ത് എഴുത്തിന്റെ അകത്തോട് ഇന്ന് വീഡിയോ കോളിൽ 1, 2, 3 വെച്ച് വീഡിയോ കോൾ വിളിച്ച് പ്രേമിക്കുന്ന കാലത്ത് അല്ല, പരസ്പരം കണ്ട് പാരസ്പര്യത്തിൽ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമല്ലത്. കാണാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വീട്ടുകാരുടെ ഇഷ്യൂസ് ഉണ്ട്, സൊസൈറ്റി ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് പറയാനുള്ളതെല്ലാം ഒരു എഴുത്തിനകത്ത് എഴുതി വിടുകയാണ്. അവിടെ ഇരുന്ന് വായിച്ച ശേഷം ആ വൈകാരിക അവസ്ഥകൾക്കെല്ലാം മറുപടി അവരവിടെ ഇരുന്ന് തിരിച്ചയക്കുന്നു. അങ്ങനത്തെ ഒരു കാലം. അതിനകത്ത് രാധാലക്ഷ്മി എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഈ ബെൻസി പറഞ്ഞ 4 വർഷം വീട്ടുതടങ്കലിൽ രാധാലക്ഷ്മി ആയിരിക്കുന്ന സമയത്ത് പത്മരാജൻ രാധാലക്ഷ്മിക്ക് എഴുതുന്നത് സാറ എന്ന ഒരു പെൺകുട്ടിയുടെ പേരിൽ എഴുതി ചെല്ലുമായി. വീട്ടുകാർക്ക് അറിയത്തില്ല, വീട്ടിലുള്ളവര് സാറ പക്ഷെ അതിനകത്ത് ആ സമയത്ത് ഇവര് തമ്മിൽ കാണാനൊന്ന് തീരുമാനിക്കുകയും പുറത്തു വെച്ചൊന്നും കാണാൻ പറ്റത്തില്ല, പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇവര് ഒരു സിനിമയ്ക്ക് പോകുന്നു, വ്യക്തിപരമായിട്ട് രണ്ടുപേരും രണ്ട് സമയത്ത് വന്ന് ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി ഒരുമിച്ചിരുന്നു സംസാരിക്കുന്നു. അവര് പറയുന്നത് സിനിമ കാണാനല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ ഒത്തിരി
എന്നെ
ടച്ച് ചെയ്ത ഒരു ഭാഗം, പോകുമ്പം വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരു പനിനീർ ചാമ്പയ്ക്ക് തന്റെ കാമുകന് കൊടുത്തിട്ട് പോകുന്ന ഊഷ്മളമായ ഒരു ഒരു വരി അവർ എഴുതി വെച്ചിരിക്കുന്നു. എത്ര എത്ര സൗന്ദര്യാത്മകമാണ് ആ പ്രേമം എന്ന് പറയുന്നത്.
അങ്ങനത്തെ പ്രണയമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല, ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്റ്റേജിൽ നമ്മൾ അങ്ങനെയൊന്നും പ്രേമിക്കേണ്ട കാര്യം ഉണ്ടാവുന്നുമില്ല. ഒരു വല്ലാത്തൊരു പ്രണയമായിരുന്നു അവർ തമ്മില്. തങ്കത്തിന് വീട്ടില് കല്യാണാലോചന വന്ന സമയത്ത് പത്മരാജൻ അൺസെറ്റിൽ ആയി പോയ ഒരു സമയത്തെ കുറിച്ചും തങ്കം പറയുന്നുണ്ട്. ബേസിക്കലി പത്മരാജൻ തങ്കത്തെക്കാളും 2 വയസ്സുകളേതായിരുന്നു, അതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം വീട്ടിലെ. അപ്പം പത്മരാജൻ ആ സമയത്ത് തങ്കം ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ പത്മരാജൻ വളരെ സങ്കടത്തോടെ നിരസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം വീട്ടില് തന്നെക്കാൾ മൂത്ത ഒരു സഹോദരനുണ്ട്, ഇളയ 2 പെൺകുട്ടികളുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇളയായ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതും തന്നെക്കാൾ 2 വയസ്സ് മൂത്ത ഒരാളെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരാന്ന് പറയുന്നത് പറ്റത്തില്ലായിരുന്നു. എന്നാലും തങ്കം തയ്യാറായിരുന്നു, വെയിറ്റ് ചെയ്യാൻ തങ്കം തയ്യാറായിരുന്നു. വീട്ടിലുണ്ടായ സകല പ്രശ്നങ്ങൾ ും സകല യുദ്ധ സന്നാഹങ്ങളെയും
രസകരമായിട്ട് അദ്ദേഹം ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. 21.5 വയസ്സുള്ള ഞാൻ വീട്ടിൽ പോയി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് ഒരു മുലക്കുപ്പി വാങ്ങിച്ചു സിറ്റുവേഷൻ അവർ പറയുന്നത്.
അതെ അതെ അതെ. എന്നാലും ഈ 4 വർഷമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുദൃഢമായ കാലഘട്ടം എന്ന് പറയാം. കാരണം ഈ കത്തുകളിൽ കൂടെ പത്മരാജന്റെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും തങ്കത്തിന് അറിയാമായിരുന്നു, തങ്കത്തിന്റെ ചുറ്റുമുള്ള എല്ലാവരെയും പത്മരാജനും അറിയായിരുന്നു.
എന്നാൽ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ഈ എഴുത്തുകാരന്റെ മാനസിക വ്യാപാരങ്ങൾ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ, ഇവർ റേഡിയോ സ്റ്റേഷൻ ആയിരിക്കുമ്പോൾ കുറേയേറെ സംസാരിക്കുമായിരുന്നു ഇവർ. അപ്പൊ കൂടുതലായിട്ട് രാധാലക്ഷ്മി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ വീടിന് ചുറ്റും നടക്കുന്ന നാട്ടിലെ കഥകളുണ്ട്, റിയൽ ആയിട്ടുള്ള നടക്കുന്ന കഥകൾ. ഇതൊക്കെ ഇതായി ഇങ്ങനെ മൗനമായിട്ട് കേട്ടിരിക്കും,
എന്നിട്ടൊരു പണിയും കൊടുത്തു.
എന്നിട്ട് ഈ പ്രമാദമായി അവരുടെ വീടിന് അടുത്ത് നടന്ന ഒരു കഥ, അത് ഇദ്ദേഹം അത് പേര് പോലും മാറ്റാതെ മാതൃഭൂമിയിൽ കഥയായിട്ട് കൊടുത്തു. ഇച്ചിരൂടെ പൊടിപ്പുത്തങ്ങളൊക്കെ വെച്ചിട്ട്
അല്ലാതെ കഷ്ടമായി പോയല്ലേ, അങ്ങനെയൊന്നും ആരോടും ഒരിക്കലും ചെയ്യരുത്.
അല്ല, നമ്മള് കാണുന്ന പല കഥകളും കാണുന്ന പല ചലച്ചിത്രങ്ങളും ഒക്കെ ഇതുപോലുള്ള റിയൽ ഇൻസിഡൻസിന്റെ പുറത്ത് ഭാവനാത്മകമായി നിർമ്മിച്ചെടുക്കുന്നത് കൂടിയാണ്.
അതെ, പക്ഷെ എന്നാലും പേരൊക്കെ മാറ്റിയും സാഹചര്യം മാറ്റിയൊക്കെ അല്ലെ അത് ചെയ്യുന്നത്. ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഇവർക്ക് മാത്രമല്ല,
നിങ്ങൾ കഥാകാരന്മാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം.
പത്മരാജൻ അദ്ദേഹത്തിന്റെ പല എഴുത്തുകളും സാഹിത്യകൃതികളും എഴുതുന്ന സമയത്ത് തങ്കത്തോട് ചർച്ച ചെയ്തിരുന്നു. എഴുതുന്നതിന് മുമ്പും എഴുതിയ ശേഷം അല്ലെങ്കിൽ അത് എഴുതാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും ഒക്കെ തങ്കത്തോട് ചർച്ച ചെയ്തിരുന്നു. അന്നത്തെ സാഹിത്യ ചർച്ചകളിലൊക്കെ വളരെ സജീവ പങ്കാളിയായിരുന്നു പത്മരാജൻ. അദ്ദേഹം പറഞ്ഞ പല വാക്കുകളെയും തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടെ പത്മരാജൻ കടന്നു പോകാനും അതിന് കാരണമായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലേക്ക് നായിക അന്വേഷിച്ചിരുന്ന സമയത്ത് നമ്മുടെ വൈശാലി സിനിമയിൽ പ്രശസ്തയായ സുപർണയായിരുന്നു നായിക. പുള്ളിക്കാരി വടക്കേ ഇന്ത്യൻ നടിയാണ്. അപ്പോ അതിനോട് പത്മരാജന് വലിയ താല്പര്യമില്ലായിരുന്നു സുപർണേനെ നായികയാക്കാനായിട്ട്. കാരണമെന്ന് പറഞ്ഞാൽ സുപർണ വളരെ സീരിയസ് ആയ സിനിമയെ അപ്രോച്ച് ചെയ്തിരുന്ന ഒരു നടി ആയിരുന്നില്ല. തന്റെ സൗന്ദര്യവും കഴിവും ഒക്കെ ഒരു വിറ്റ് കാശാക്കി ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സുപർണ. അതൊരിക്കലും പത്മരാജൻ അംഗീകരിക്കാൻ പറ്റില്ല. പത്മരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയെ അത്രമാത്രം സീരിയസ് ആയിട്ട് കാണുകയും സിനിമയെ തന്റെ കഴിവുകളുടെ എക്സ്പ്രഷൻ എന്നുള്ള ഒരു മാധ്യമമായി കാണുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പത്മരാജൻ. അന്ന് ആ സമയത്ത് പത്മരാജൻ ഒരിക്കൽ ഒരു കമന്റ് പറഞ്ഞു, തന്റെ ജോലിയോട് അങ്ങേയറ്റ ആത്മാർത്ഥത കാണിക്കണം, പണമുണ്ടാക്കൽ മാത്രമാവരുത് ഒരു ലക്ഷ്യം, ഒരു കലാകാരന് പലതും ജീവിതത്തിൽ ത്യജിക്കേണ്ടതായിട്ട് വരും, സുഖസമ്പൂർണമായ ഒരു കുടുംബ ജീവിതമോ സാമൂഹ്യ ജീവിതമോ അവർക്ക് തരപ്പെട്ട് വരത്തില്ല. ഈ കാര്യം അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞു. അത് പിന്നീട് വളരെയധികം പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. നമ്മുടെ ഉർവശി, പാർവതി അങ്ങനെ കുറേ പേര് അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുടുംബജീവിതവും വേണം, പൈസയും വേണം, എല്ലാം കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത്, അല്ലെ കലയെ മാത്രം ഉദ്ധരിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല പല സമയത്തും അദ്ദേഹം വളരെ കർശനമായി തന്നെ വിമർശിക്കപ്പെടുകയും ആ സമയത്ത്
കാരണം അക്കാലത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ രതി നിർവേദം എന്ന് പറയുന്ന ഒരു സിനിമ അന്നത്തെ ആൾക്കാർക്ക് അക്കാലത്തെ ഒരു പൊതു സമൂഹത്തിന് മലയാള കമ്മ്യൂണിറ്റിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു
സിനിമയായിരുന്നു. പക്ഷേ
ഇന്ന് ഈ കാലത്ത് ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ മലയാളത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതിൽ ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ ഇറോട്ടിക് മൂവി, അതുപോലൊരു ഇറോട്ടിക് മൂവി ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായിട്ട് അത് ക്രാഫ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ അക്കാലത്ത് അദ്ദേഹം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ വിമർശിച്ചവരുടെ പുതിയ തലമുറ അത് പഠിക്കാൻ ആരംഭിച്ചു. അത്ര വലിയ പ്രതിഭയാണ് അദ്ദേഹം.
അതെ അതെ. ഈ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ തങ്കം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ പത്മരാജൻ തന്റെ ആരോഗ്യത്തെയൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം എല്ലാ കള്ളുകൂടി സഭകളിലും കൂടുകയും പല സ്ഥലങ്ങളിൽ താമസിക്കുക. ആദ്യമൊന്നും അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാക്കണം, വീട് വെക്കണം, സ്ഥലം മേടിക്കണം അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. കുടുംബത്തിനോട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിബദ്ധതയായിട്ട് നിൽക്കണമെന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയാണ് ജോലി ചെയ്തത്. കുടുംബം ഒന്ന് സ്ഥിരപ്പെട്ട് വന്നപ്പോൾ, ഒരു സ്റ്റേബിൾ ആയിട്ട് വന്നപ്പോൾ പിന്നെ തന്റെ ഭാര്യയ്ക്കും തനിക്കും താമസിക്കാൻ ഒരു വീട് വേണം അങ്ങനെയൊന്നുമില്ല. തുടക്കത്തിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ താമസിച്ചിരുന്നു ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോഴും. എന്നാൽ രണ്ടാമത്തെ കുട്ടിയായ മകളുണ്ടായപ്പോൾ, മാധവിക്കുട്ടി എന്നാണ് പേരിട്ടത്, മകളുണ്ടായപ്പോഴാണ് പത്മരാജന് ആ ഒരു സീരിയസ്നെസ് വന്നു തുടങ്ങിയത്. അദ്ദേഹം അപ്പോൾ തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. സിഗരറ്റ് വലി കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്കപ്പുകളൊക്കെ നടത്തി തുടങ്ങി. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മരണങ്ങൾ വന്നു. അതായത് ഇവരുടെ കുടുംബത്തില് എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ചേട്ടൻ ആർമിയിലായിരുന്നു. വളരെ ആരോഗ്യ ദൃഢഘാതനായ ഒരു മനുഷ്യൻ 48-ാമത്തെ വയസ്സിൽ മരിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു വലിയ വെള്ളിടി വെട്ടിയ ഫീലിംഗ് ആയിരുന്നു പത്മരാജൻ അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞു, പിന്നെ കുറെ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ മരണം വന്നു കഴിഞ്ഞപ്പോൾ പത്മരാജൻ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എക്സസൈസസ് ചെയ്യാൻ തുടങ്ങി, ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം നടത്താൻ തുടങ്ങി. ഭാര്യയും വാഴപ്പിണ്ടി ജ്യൂസ് വരെ കുടിപ്പിക്കുമായിരുന്നു സ്ഥിരമായിട്ടും ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു സമയമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുന്നേയുള്ള കാലഘട്ടങ്ങളൊക്കെ.
ബെൻസി, നമ്മള് പത്മരാജൻ എന്ന ചലച്ചിത്രകാരനെ ഓർക്കുമ്പോഴ് മെയ് മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. May 23 ആയിരുന്നു അദ്ദേഹത്തിന്റെ 80-ാം ജന്മവാർഷികം.
അതെയോ?
അതെ.
സിബി, തങ്കം പത്മരാജന്റെ അവസാന കാലഘട്ടത്തെ ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം ഒരു വർഷത്തോളം തന്നെ പത്മരാജൻ തന്നെ ചിന്തിച്ചിരുന്നു അദ്ദേഹം മരിക്കാൻ പോവാണെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചിരുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ അത് വ്യക്തമായിരുന്നു,
പ്രകടമായിരുന്നു.
അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടത്താൻ പറ്റൂല എന്ന് അദ്ദേഹത്തിന് അറിയില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകളുടെ കല്യാണം വളരെ ഗംഭീരമായിട്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നടത്തി കൊടുത്തു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പ്ലോട്ട് മേടിക്കുക, വസ്തുക്കൾ മേടിച്ചു കൂട്ടുക, അവരുടെ വീടിന്റെ മോടി കൂട്ടുക, അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം അവസാന സമയത്ത് നടത്തിക്കാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകന് പോലും ആ ഒരു കാഴ്ചപ്പാട് കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ. പക്ഷെ എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ മരണവും. കാരണം ഇവര് എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഇവരുടെ എല്ലാ ആരോഗ്യ ചെക്കപ്പുകളും നടത്തി വളരെ ആരോഗ്യവാനായിട്ടിരിക്കെ തന്നെ ഒരു പ്രൊമോഷൻ വർക്കിന് പോകുന്ന, അതായത് മലയാള സിനിമയുടെ ആദ്യ കാലഘട്ട പ്രൊമോഷൻ എന്ന് വേണേ പറയാം. അതുവരെ മലയാള സിനിമ അങ്ങനെ ആൾക്കാർ പോയി പ്രൊമോഷൻ നടത്തി ആളെ കൂട്ടുന്ന പരിപാടി ഇല്ലായിരുന്നു. അതിനോട് പത്മരാജന് താല്പര്യമില്ലെങ്കിൽ പോലും തന്റെ ആർട്ട് വർക്കായ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ആൾക്കാരിലേക്ക് പൂർണ്ണമായി എത്തുന്നില്ല എന്നൊരു ചിന്ത വന്നപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഇറങ്ങി തിരിച്ച ഒരാളാണ് പത്മരാജൻ. ആ ഒരു യാത്രയിലാണ് അദ്ദേഹം നമ്മളോട് ഇവിടെ പറയുന്നത്.
അതെ, അത് വല്ലാത്തൊരു വിഷമത്തോടുകൂടിയാണ് മലയാള ചലച്ചിത്ര ലോകം കേൾക്കുകയുണ്ടായത്. ഇന്നും ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രതിഭാശാലിയായ ചലച്ചിത്രകാരൻ, സർഗശക്തി കൊണ്ട് ദിഷണാശക്തി കൊണ്ടും മലയാളിയുടെ കഥാപ്രപഞ്ചത്തിൽ വികാര വിക്രയങ്ങൾ തീർത്ത ഒരു അതുല്യ പ്രതിഭയാണ് പി പത്മരാജൻ എന്ന വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ ഈ പുസ്തകം എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. എപ്പോഴും നമ്മുടെ ശേഖരത്തിൽ വെക്കാൻ പറ്റുന്ന, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറിച്ചു നോക്കാൻ പറ്റുന്ന മണമുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
അപ്രവാളിയിൽ ഇത്രയധികം പ്രണയത്തെ കോറിയിട്ട പ്രതിഭയുടെ പ്രണയ ജീവിതം, പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നറിയാൻ പലർക്കും
ആഗ്രഹമുണ്ടായിരുന്നു.
അതെ, ആ ഒരു ചിന്തകൾക്ക് ഉത്തരം തന്നെയാണ് ഈ പുസ്തകം. ഇതിനകത്ത് രാധ, അതായത് തങ്കം എന്ന രാധ, അവളുടെ കാമുകൻ അവളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്നും അവളുടെ ഭർത്താവ് അവളെ എത്രത്തോളം കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നുവെന്നും അവരുടെ തമ്മിലുണ്ടായിരുന്ന പ്രണയം എന്തായിരുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് കോറിയിട്ടിരിക്കുന്നു. വളരെ മനോഹരമായ
ഒരു പുസ്തകമാണ്. ഏറ്റവും ക്രിയേറ്റീവായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഈ ബുക്കിന്റെ ടൈറ്റിൽ തന്നെയാണ്, പത്മരാജൻ
എന്റെ ഗന്ധർവൻ. ആ പിക്ചറും സൂപ്പർ ആയിട്ടുണ്ട് സിബി. അതെ, അവരുടെ ചെറുപ്പകാലത്തിലെ
ബുക്കിന് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു കളർ ഗ്രേഡിംഗ് ആയിരിക്കും.
അതെ അതെ, വളരെ നന്നായിട്ടുണ്ട്.
അപ്പോ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങൾ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ ഈ പുസ്തകം, വളരെ മനോഹരമായ ഒരു പുസ്തക വായന അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായത്. വായനയ്ക്ക് വേണ്ടി ഈ പുസ്തകം സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. താങ്ക് യു.
താങ്ക് യു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് സിബി ടി മാത്യുവും പിൻസി ഫ്രാൻസിസും നടത്തിയ വായനാസ്വാദനം. പുതിയ ഒരു സാഹിത്യ നിരൂപണവുമായി വായനാസ്വാദനം അടുത്ത മാസം വീണ്ടും നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഇനി കേൾക്കാം ഔട്ട്ഡേറ്റഡ് കാസറ്റ്, അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ, ബെസ്റ്റ.
നമസ്കാരം സ്നേഹമുള്ള ശ്രോതാക്കളെ, ഞാൻ എ ആർ. ഇന്ന് നമ്മുടെ ഔട്ട്ഡേറ്റഡ് കാസറ്റിൽ കേൾക്കുന്നതും സംസാരിക്കാൻ പോകുന്നതുമായ വിഷയം മറ്റൊന്നുമല്ല, പ്രണയത്തിന്റെ പൂർത്തീകാരമായ വിവാഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ഏവരുടെയും ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും പ്രാധാന്യമേറിയതുമായ ദിവസം. അതിനുപരി ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവുമാണ് ഈ ഒരു ദിവസം. എന്റെ പ്രിയപ്പെട്ട അച്ഛൻ പണ്ടൊരു വീഡിയോഗ്രാഫറായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയ കാലത്തെ കാര്യമാണ്. തളിപ്രമ്പ ടൗണിൽ അച്ഛനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. കല്യാണങ്ങളുടെയും ജീവിതത്തിന്റെയും പല നിറങ്ങൾ പകർത്തിയതുകൊണ്ടാവും അച്ഛൻ ആ സ്റ്റുഡിയോ കിട്ട പേര് വർണ്ണമെന്നായിരുന്നു. എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ പലതും ഈ സ്റ്റുഡിയോയുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അച്ഛൻ കല്യാണ വീഡിയോകളിൽ പാട്ടുകൾ ചേർക്കാൻ മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ ഞാനവിടെ പലപ്പോഴും നല്ല പോസ്റ്റാണ്. വീഡിയോ ടേപ്പൊക്കെ മിക്സ് ചെയ്ത് നല്ല നല്ല ഗാനങ്ങൾ ഈണത്തിൽ ചേർത്ത് ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയുള്ള ഒരു അത്ഭുതകരമായ യാത്ര അച്ഛൻ സൃഷ്ടിക്കുമായിരുന്നു. അന്നത്തെ തളിപ്രമ്പിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഈ സ്റ്റുഡിയോ. നൂറുകണക്കിനുള്ള പടികൾ കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ നിലയിൽ നിന്ന് തന്നെ മുകളിലുള്ള ഒച്ചയിലുള്ള പാട്ട് കേൾക്കാമായിരുന്നു. ശബ്ദം കൂടിക്കൂടി വരുമ്പോൾ അറിയാം അങ്ങോട്ട് എത്താറായി എന്ന്. സ്കൂൾ ബസ്സിൽ നിന്ന് ടൗണിൽ ഇറങ്ങി അച്ഛന്റെ ജോലി കഴിയുന്നവരെ കാത്തിരിക്കണമായിരുന്നു വീട്ടിൽ പോകാൻ. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് അച്ഛൻ വാങ്ങിത്തരുന്ന ചായയും വടയും മാത്രമായിരുന്നു ആകെയുള്ള ഒരു ആശ്വാസം. അത്യാവശ്യം റിച്ചായ ദിവസങ്ങളിലാണെങ്കിൽ കട്ട്ലറ്റ് കിട്ടും. ഇത് കഴിഞ്ഞ് വീണ്ടും സ്റ്റുഡിയോയിലേക്ക്. ആരുടെയൊക്കെയോ കല്യാണം കാണണം, കുറെ പാട്ട് കേട്ട് ഹോംവർക്ക് മുഴുവൻ ചെയ്ത് തീർക്കണം, പിന്നെ ഒരു KSRTC ബസ് കയറി വീട്ടിലോട്ട്. ഇത്രയൊക്കെ കേട്ടപ്പോൾ ചിലർക്കെങ്കിലും 90സുകളിലെ ഒരു പഴയ കല്യാണ വീഡിയോ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടാവായിരിക്കാം. കുറച്ച് പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ടാവും. അതിലെന്തായാലും ഉള്ളൊരു പാട്ടാണ് മണിമുറ്റത്താവണിപ്പന്തൽ. ഈ പാട്ടിന്റെ വരികളിൽ നിറയെ കല്യാണത്തിന്റെ ആഘോഷവും സന്തോഷവുമാണ്. മണിമുറ്റത്ത് നിർമ്മിച്ച പന്തലിനെ കുറിച്ചും വധുവരന്മാരെ കുറിച്ചും കല്യാണ ചടങ്ങുകളെ കുറിച്ചുമുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് കേരളത്തിലെ ഒരു കല്യാണത്തിന്റെ അന്തരീക്ഷം തന്നെ കടന്നു വരുന്നുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും ഗംഭീരമായ സംഗീത ജോഡിയെന്ന് എന്റെ കാതുകൾക്ക് തോന്നിയവരാണ് ഈ പാട്ടിന് പിന്നിൽ. സംഗീതം വിദ്യാസാഗർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം ദാസേട്ടനും സുജാത ചേച്ചി. നമുക്ക് കേൾക്കാം ഇന്നത്തെ ഔട്ട്ഡേറ്റ് കാസറ്റിലൂടെ.
മണിമുറ്റത്താവണി പന്തൽ മേലാകും പോലെ അടിയാര തമ്പിളി പന്തൽ. മണിമുറ്റത്താവണി പന്തൽ മേലാകും പോലെ അടിയാര തമ്പിളി പന്തൽ. മണവാട്ടി പെൺമകന് ആഭൂമി പൂത്തിറങ്ങ, ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി പുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം.
കല്യാണം
അച്ഛന്റെ കടുത്ത ആരാധികയായ അമ്മ എപ്പോഴും പുകഴ്ത്തുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ ഈ കല്യാണ വീഡിയോകൾക്കായി തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ. ദാസേട്ടനേക്കാൾ അമ്മയ്ക്ക് ഒരു പടി കൂടുതൽ ഇഷ്ടം പി ജയചന്ദ്രനോടായിരുന്നു. അച്ഛൻ മിക്സ് ചെയ്യുന്ന പാട്ടുകളിൽ അമ്മയ്ക്ക് ഏറെ പ്രിയമുള്ള പാട്ടാണ് 2003 പുറത്തിറങ്ങിയ മിടി രണ്ടിലും എന്ന ചിത്രത്തിലെ ആലില താലിയുമായി വരുന്നി എന്ന ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വിവാഹത്തിന്റെ സൗന്ദര്യവും പവിത്രതയും അനുരാഗവുമാണ് വിളിച്ചോതുന്നത്. ഗാനം വർണ്ണിക്കുന്നത് ഒരു മനോഹരമായ വിവാഹ രാത്രിയാണ്. ആവണി മാസത്തിലെ പൂർണ്ണചന്ദ്രനായും പൊയ്കയിൽ ആമ്പലായും വധുവിനെ ഉപമിക്കുന്ന വരികൾ പ്രകൃതിയുടെ സൗന്ദര്യവുമായി വിവാഹത്തെ ബന്ധിക്കുകയാണ്. ഗാനത്തിൽ വരനെയും വധുവിനെയും വിവരിക്കുന്ന രീതി വളരെ രസകരമാണ്. വരൻ മാളികയിൽ നിന്നും രഥമേറി വരുന്നതായും വധു ദേവലോകത്തിലെ ദേവിയെപ്പോലെ അലങ്കരിക്കപ്പെട്ടവളായുമായാണ് വർണ്ണിക്കുന്നത്. പി ജയചന്ദ്രന്റെ മധുരസ്വരത്തിൽ ആലാപിച്ച ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് വയലാർ ശരചന്ദ്രവർമ്മയാണ്. സംഗീതം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ. ഈ മനോഹരമായ ഗാനം കേൾക്കാൻ നമുക്ക് തയ്യാറാകാം. ആലില താലിയുമായി വരുന്നി എന്ന ഗാനം ഔട്ട്ഡേറ്റ് കാസറ്റിലൂടെ.
ിലത്താലിയുമായി വരുമി തിങ്കളേതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലൂവായരികേ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം വരവേ പൂമൈനേ നിറമംഗള മരുളു പോകിലമേ വരവേ പൂമൈനേ മുരഭിലമായൊരു മണിയറമെനയു മധുവനമാനസമേ ആലിലത്താലിയുമായി വരുണി തിങ്കളേതിലേ ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലൂർ വധുവായരികേ ണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാംഗുലീയ മണിയുന്ന ദേവസവിധേവിലോല നീയേ ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ
കനകാംഗുലീയമണിയുന്ന ദേവസവിധേ വിലോല നീയേ. ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവൊളിയിൽ, ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവൊളിയിൽ, പുതിയൊരു ജീവിത മണികയിലുണരു കുറുമൊഴി മുള്ളകളെ. ാലിലത്താലിയുമായി വരും ഈ തിങ്കളെ ഇതിലെ ഇട്ടിലെ, ആവണി പെയ്കയിൽ നാണമോലും ആമ്പലോ വധുവായേ. മാനത്തായ് മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു, മാനത്തായ് മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ. ആലിലത്താലിയുമായി വരുനി തിങ്കളേ ഇതിലെ ഇതിലേ, ആവണി പൊയ്കയിൽ നാണമോരും
ലാലേട്ടന്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തോളം ചേരുന്ന മറ്റൊരു ശബ്ദം വേറെയില്ല. അതും ലേറ്റ് നയൻറ്റീസ് ഏർലി 2000 കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഫാസ്റ്റ് ആയ കുറച്ച് അടിപൊളി പാട്ടുകളായാൽ ലാലേട്ടൻ തന്നെയാണ് പാടുന്നതെന്ന് തോന്നിപ്പോകും. ഇതിനോടൊപ്പം ലാലേട്ടന്റെ അസാധാരണമായ കഴിവുകൾ കൂടി ചേരുമ്പോൾ എത്ര കഠിനമായ വരികളായാലും ലിപ്സിൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. പാട്ടിന്റെ ഭാവം മുഴുവൻ അനായാസമായി പകർത്താൻ അദ്ദേഹത്തിന് കഴിയും. പാട്ടുകാരനല്ലെങ്കിലും ജന്മനാ പാട്ടുകാരൻ എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അഭിനയം. ഇനി പറയാൻ പോകുന്ന രണ്ട് പാട്ടുകളും ഇതിന് ഉദാഹരണമാണ്. ആദ്യത്തേത് പ്രജ എന്ന സിനിമയിലെ ചന്ദ്രമണി എന്ന പാട്ടാണ്. വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണിത്. പാടാനെന്ന് വേണ്ട. ചന്ദ്രമണി സന്ധ്യകളിൽ നടത്തുന്ന നൃത്തം, രംഗവേദിയിലെ മംഗളാരവം, മുരളിയുടെ മധുരസ്വരം, ഇതെല്ലാം ഒരു വിവാഹത്തിന്റെ തലേ ദിവസത്തേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ പാട്ടിലെ വരികൾ ശ്രീ പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരു വെല്ലുവിളി തന്നെയാണ്. വരവീണകൾ മൃദുവാണികൾ എന്ന് തുടങ്ങുന്ന വരി ഒറ്റ ശ്വാസത്തിൽ പാടി നോക്കും. നിങ്ങളുടെ നാവ് കുഴഞ്ഞു പോകും, ശ്വാസം മുട്ടും, പക്ഷേ മനസ്സ് നിറയും. എന്തായാലും ഈ മനോഹര ഗാനം പലരുടെയും വിവാഹങ്ങളെയും അച്ഛന്റെ കുറെ കല്യാണ വീഡിയോകളെയും കൂടുതൽ മധുരമാക്കി. ചേട്ടൻ എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിന് അനിയൻ എം ജി ശ്രീകുമാർ ജീവൻ നൽകിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൂടെ. നമുക്ക് കേൾക്കാം ഔട്ട്ഡേറ്റ് കാസറ്റ്.
ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. മധുര മുരളി ഉണര് പ്രണയ ഭരിത കവിതയുണര് മനസ്സു നിറയും മധുര ഹരിത മത മഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതിചേരണ മരിമോണതിൽ അനുപദം അനുപദ മഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവും ധ്രുതതാളം 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 ധ്രുതതാളം. ീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞൊരുകിയ മഞ്ചിമിടിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി. നിലവിലെ ജലകലികളിൽ ഉണരും വലിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമല സമായി. ഇനി നിലവില
കലിക ജലകലികളിൽ ഉണരും അരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അരിയും മനസമായി ശിശിരശലകമെഴുതിയ ചന്ദനമണി ആ ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതാളം ബിംബമായി ശ്രാവണമണി മേടകളിൽ പ്രാവുകൾ പറന്നരാവിൽ പൂവണിഞ്ഞ പുണ്യമായി ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനുകൊലു സുഖലി ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനുകൊലു സുഖലി ഇവ എഴുതിയ മിഴിമുകുളം ഇതരുണ കിരണമണിയും അതിലെ ഇവ കണമണി അണിവിരലിലെ മലയ സരില മലിയവേ എഴുതിയ മിഴിമുകുളം ഇതരുണ കിരണമണിയും അതിലെ ഹിവകണമണി അണിവിരലിലെ മലയ സലില മലിയു മാത്രമായി മനസ്സിൽ ഇതലിൽ ഉണരു വലിയ ശിശിര ശലഭം എഴുതിയ തിരകന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ധ്രുതതാളം ധ്രുതതാളം
തൊണ്ണൂറുകളുടെ അവസാനം ലാലേട്ടന്റെ ഒരു സുവർണ കാലം തന്നെയായിരുന്നു. തൊടുന്നതെല്ലാം പൊന്നാകുന്ന കാലം. പൗരുഷത്തിന്റെ പ്രതീകമായി നമ്മളിൽ ഉയരുന്ന കൂട്ടത്തിൽ പറ നിറയെ നല്ല ഗാനങ്ങളും സമ്മാനിച്ചു. എന്നിലെ വണ്ടിപ്രാന്തനും അനീത്യമാരെ ജീവനതുല്യം സ്നേഹിക്കുന്ന സഹോദരനും ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ഉസ്താദ് എന്ന സിനിമ. വിവാഹത്തിന്റെ വിവിധ ഘട്ടങ്ങളെ വിവരിക്കുന്ന വരികളുള്ള ഒരു നല്ല ഗാനമുണ്ട് ഈ സിനിമയിൽ. വധുവിന്റെ നടത്തം, മണവാളന്റെ കാത്തിരിപ്പ്, കുടുംബത്തിലെ സന്തോഷം, ഇതെല്ലാം ഈ പാട്ടിലൂടെ നമുക്ക് അനുഭവിക്കാം. ഈ പാട്ടിന്റെ താളവും ഈണവും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ താളത്തിനൊപ്പം ചലിച്ചു പോകും. അത്രയ്ക്കൊരു ആകർഷണമുണ്ട് ഈ ഗാനത്തിന്. പഴയ തലമുറ പോലെ തന്നെ പുതിയ തലമുറയും ഒരുപോലെ ഏറ്റുവാങ്ങിയ ഒരു ഗാനം. ഇതിലെ മുത്തുമൊഴിയാണ്, മുല്ല മലരാണെന്ന വരികൾ എന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരു തരംഗമാണ്. മറ്റൊരു ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ മാസ്റ്റർ പീസ് കൂടി കേൾക്കാം. ഔട്ട് ഡിയർ കാസറ്റിലൂടെ
सोचे दिन नसलिया बिच्छू आंजे से हाए राम जाने श्याम जाने तन मन मिलने से क्या होगा आगे चिल 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 बोली तालम ढक 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 डोल के मेलम और शहनाई पाडू गानम भैया हो भैया प्यार भैया मोहब्बत पेंडिन जरगन कल्याणम Ah
മുല്ലാണ് മുല്ല മയറാണ് കണ്ണ് കടലാണ് കൽവിൽ അരിവാണ് കൊഞ്ചി കുഴയുമ്പോ പുഞ്ചിരി അഴകാണ് അതിയേ നടന്നെന്നാലും കുരുസിന്റെ കൊഞ്ചൽ കേൾക്കാം ഉണ്ടത്തമിത്താൻ പോലും ചന്ദ്രബിംബം കാണാം നിക്കാഹി സത്കാരമായി താളം മേളം ഗാനം ഭയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ മൊഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം ാണ് മനസ്സ് മയിലാണ് ചുണ്ടി ഗസലാണ് കെസ് നിശലാണ് വാനി ഉയരുന്ന റംസാക്കിറയാണ് ആദ്യത്തെ രാവാണല്ലോ അരികത്തൊരാളുണ്ടല്ലോ പാടാത്ത പാട്ടും പാടി പറയാത്ത കഥയും ചൊല്ലി
എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് This is AR signing off from Malayalam FM 104.6.
ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം മരുളും താരണികളിൽ മോഹം മുതിരും നേരം ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം മരുളും താരണികളിൽ മോഹം മുതിരും നേരം മിഥുനങ്ങളെ പുലരട്ടെ നിങ്ങളുടെ നാളുകൾ പുതുമുട്ട മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ.
ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 കേട്ടത് AR അവതരിപ്പിച്ച ഔട്ട്ഡേറ്റഡ് കാസറ്റ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ, ബെസ്റ്റ.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും ആവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം.
നിഹാവ് കൊണ്ടിച്ചുവാ.